സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൽ മാത്രമല്ല നമ്മുടെ ഇമോഷൻസിലും പ്രവർത്തിക്കുന്നതിനാണ് നമ്മുടെ ദൈവം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് ആത്മാവ് മാത്രമല്ല, ആത്മാവിൽ കർത്താവിൻ്റെ പ്രവൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി കർത്താവുമായിട്ട് നാം അറ്റാച്ച്ഡാണ്. ഒരുപക്ഷെ ചില ആൾക്കാർ ഇന്റലക്ച്വലി മാത്രമാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കുന്നത്. ഫൈൻ, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ അതേസമയം തന്നെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റുന്ന യേശുവും പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇമോഷണലി പിതാവ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ബുദ്ധിയുടെ തലത്തിൽ മാത്രമല്ല, ആത്മാവിൽ മാത്രമല്ല, യേശുവിൻ്റെ ഇമോഷൻസിലും പിതാവിനോടുള്ള ആഴമായ സ്നേഹത്തിൽ യേശു ജീവിച്ചേ. അതുകൊണ്ട് ഈ ഗാനം ഒക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് എനിക്കൊന്നും മിക്കവാറും എല്ലാവർക്കും തന്നെ തമിഴ് അറിയാമായിരിക്കും. ഒരുപക്ഷെ തമിഴിലെ പാട്ടുകളിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പാട്ടാണ് ഈ പാട്ട്. സംഗീതകാരൻ എഴുതി, ഒരമ്മയുടെ മടിയിൽ ശാന്തനായിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഒരു പാഠമാണ് അത്. ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞിൻ്റെ ആ സെക്യൂരിറ്റി. സംഗീതകാരൻ പറയുകയാണ്, ഒത്തിരി ചിന്തിക്കുമ്പോൾ, ഒത്തിരി ആലോചിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ആൻസർ ഇല്ല. ഭാവിയെക്കുറിച്ച് ഒത്തിരി മുൻപോട്ട് ചിന്തിച്ചു പോയാൽ ഒരുപക്ഷെ ആകുലതകൾ നമ്മെ വേട്ടയാടിയേക്കാം. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരിക്കാം. ഇതേ സിറ്റുവേഷനിലാണ് സംഗീതകാരൻ ഈ കാര്യം പറയുന്നത്, എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. കാരണം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ബിയോണ്ട് മൈ റീച്ച്. പക്ഷേ ഞാൻ അവിടെ ഇത്ര മാത്രം ഞാൻ ചെയ്യുന്നു, ഒരു കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. എങ്ങനെ ശാന്തനാക്കുന്നേ? ആ എൻ്റെ അമ്മയായ എൻ്റെ കർത്താവ്, എൻ്റെ പിതാവായ എൻ്റെ കർത്താവ്, അവിടെ നിന്നാണ് എൻ്റെ ഭാവി അവിടുത്തെ കരങ്ങളില്ല, എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളില്ല, ഞാൻ അവിടുത്തെ പൈതല, അവിടെ നിന്ന് അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നില്ല. ആ കോൺഫിഡൻസാണ്. ഇതിൽ നിന്ന് മാത്രമേ നമുക്ക് അടുത്ത ഒരു ഫേസിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഈ സ്വസ്ഥതയിലല്ലാതെ നമുക്കൊരിക്കലും ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. ഈ സ്വസ്ഥതയിൽ മാത്രമേ നമുക്ക് തിരുവചനങ്ങളെ ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരുവചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ആങ്ഷ്യസ് ആണെങ്കിൽ ഇവിടുന്ന് കേൾക്കുന്ന ഒരു തിരുവചനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശു ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുലചിത്തരാകേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാം. പിന്നെ ഇതൊക്കെ ജാതികൾ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ അറിയാത്തവരാണ് ആങ്ഷ്യസ് ആയിട്ട് ഓടുന്നത്. ദൈവത്തെ അറിയാത്തവരാണ് ഒത്തിരി ആങ്ഷ്യസ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ ധൈര്യം ഇതാ, എൻ്റെ പിതാവ് അറിയുന്നു, എൻ്റെ പിതാവ് എന്നെ അറിയുന്നു, ഞാൻ അവിടുത്തെ പൈതല, ഞാൻ അവിടുത്തെ കരങ്ങളില്ല. തിരമാലകളും കാറ്റും കോളൊക്കെ വന്നേക്കാം, പക്ഷെ അതിൻ്റെ നടുവിലും അവിടെ നിന്നാണ് എൻ്റെ ധൈര്യം. ഹീ ഈസ് മൈ കോൺഫിഡൻസ്, ഹീ ഈസ് മൈ ഫോർട്രസ്, ഹീ ഈസ് മൈ സ്ട്രെങ്ത്, ഹീ ഈസ് മൈ പീസ്, ഹീ ഈസ് മൈ ജോയ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ആ ഒരു പൊസിഷനിലായിരിക്കണം. നാം എപ്പോഴും എവിടെങ്കിലും തെറ്റിപ്പോയാൽ വീണ്ടും നമ്മുടെ ഹൃദയം ആ കർത്താവിലേക്ക് നീർത്തണം. അതുകൊണ്ട് സംഗീതക്കാരൻ സംഗീതത്തിന് ഒത്തിരി കാര്യങ്ങളുള്ള അതുകൊണ്ടാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യും? നിന്നെ വിളിച്ച് വീക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ എന്ത് ചെയ്യണമേ? നടത്തണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അത്യുന്നതമായ പാറ, ശാശ്വത പാറ, അവിടെ ചെന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ പിന്നെ വെയ്വറിയത്തില്ല, പിന്നെ നമ്മൾ ഭാരപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആ പാറയിൽ ചെന്നാൽ, പുരാതനമായ പാറ, ശാശ്വതമായ പാറ, ഇറ്റേണൽ ലോ, ഇറ്റേണൽ റോക്ക്, ഹീസ് കോൺഫിഡൻസ്, ഹീസ് അവർ കോൺഫിഡൻസ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് പ്രഭാവത്തിൽ ചില വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. നമുക്ക് പരിചയമുള്ള വാക്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ആ ഒരു കാര്യം ഉത്സാഹിപ്പിച്ച ആ ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹനാന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 22 to 31. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ.
അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് നിന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്നും പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടില്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു.
ഇവിടെ രണ്ട് ഗ്രൂപ്പ് സ്നാനങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ്. ഒന്ന്, യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാരാണ് സ്നാനം കഴിപ്പിച്ചത്, യേശു സ്നാനം കഴിപ്പിച്ചില്ല. മറ്റിടത്ത്, ശലേമിനരികത്ത് ഐനോനിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. രണ്ട് ശുശ്രൂഷ രണ്ട് സ്ഥലത്ത് നടക്കുക. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട്, യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് അവർ യോഹന്നാനോട് ഒരു കാര്യം പറഞ്ഞു, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ, നിന്നോടുകൂടി ഇരുന്നവൻ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ന്യൂസാണ്. എന്താ ബാഡ് ന്യൂസ്? ബാഡ് ന്യൂസ് മറ്റൊന്നുമല്ല, യോഹന്നാന്റെ അടുക്കൽ നിന്ന് ആൾക്കാർ നേരെ എങ്ങോട്ടേക്ക് പോവുക? നേരെ യേശുവിന്റെ അടുക്കൽ പോവുക. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് പ്രശ്നമായി. കാരണം എന്താ? ഞങ്ങളുടെ ഗുരുവായ യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, നേരെ മറിച്ച് ആൾക്കാരെല്ലാം കൂടെ എങ്ങോട്ട് പോവാം? യേശുവിന്റെ അടുക്കലേക്ക് പോവുക. അപ്പം യോഹന്നാൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് ബ്യൂട്ടിഫുൾ. 1 യോഹന്നാൻ പറഞ്ഞു, 27, എ മാൻ ക്യാൻ റിസീവ് നത്തിങ് അൺലെസ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ ഹിം ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലെസൺ യോഹന്നാൻ സ്നാപകൻ പറയുക. എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാ. വി കനോട്ട് മേക്ക് ഇറ്റ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു കം ഫ്രം ഹെവൻ. ജെയിംസ് തന്നെ പറഞ്ഞു, യാക്കോബ് തന്നെ പറഞ്ഞത്, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് എന്ത് ചെയ്തു, ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. സംഗീതക്കാരൻ പറഞ്ഞതുകൊണ്ടാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പൊ നിരന്തരം കർത്താവിലേക്ക് മാത്രം ഒരു നോട്ടം, കാരണം എല്ലാം വരുന്നത് സ്വർഗത്തിൽ നിന്നാ, സ്വർഗത്തിൽ നിന്നാ. അപ്പോൾ 1 യോഹന്നാൻ പറഞ്ഞു, ആ സ്വർഗത്തിൽ നിന്നാ ഈ കാര്യം വന്നിരിക്കുന്നത്. 2-ാമത് യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ആൾക്കാർ യോഹന്നാനെ നോക്കിയത്. ഇപ്പൊ യോഹന്നാന്റെ അടുക്കൽ ആൾക്കാർ ആളെ വിട്ട് ചോദിച്ചു, നീ ക്രിസ്തു ആണോ? എന്താ ചോദിക്കാൻ കാരണം? കാരണം യോഹന്നാൻ സ്നാപകന്റെ ഒരു മിനിസ്ട്രി പോലെ ഒരു മിനിസ്ട്രി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതുപോലെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് പറയുകയാണെങ്കിൽ വളരെ കാലത്തിന് ശേഷമാണ് അതുപോലെ ഒരു മിനിസ്ട്രി കാണുന്നത്, യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രി. യോർദാന്റെ ഇരുകരയുമുള്ള ആൾക്കാരെല്ലാം ഓടി വന്നു. ഇത് കണ്ടപ്പോൾ പരീശന്മാരും സദൂക്കരും ഓടി വന്നു. സാധാരണ അവർ അങ്ങനെയൊന്നും പോകുന്ന ആൾക്കാരൊന്നുമല്ല. കാരണം പരീശന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജിക്കലി തലനാരേറി പഠിക്കുന്ന ആൾക്കാരാ, അങ്ങനെ ഒന്നും കുലുങ്ങുന്ന ആൾക്കാരൊന്നുമല്ല ആര്, പരീശന്മാര്. പക്ഷെ യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രി കണ്ടപ്പോൾ, ആൾക്കാരുടെ ജീവിതത്തിൽ വന്ന മാനസാന്തരം കണ്ടപ്പോൾ, ആൾക്കാർ ഓടിക്കൂടി സ്നാനപ്പെടാൻ വേണ്ടി ഓടിക്കൂടുന്ന കണ്ടപ്പോൾ, ഇവൻ പരീശരും സദുക്കിരും അവിടെ ചെന്നു. അപ്പോഴാണ് യോഹന്നാൻ വളരെ ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ സാറിന് യോഹന്നാനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഓർക്കുന്നത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത്. ഇതെടുത്തോണ്ടാണ് നമ്മളും പലരെ സർപ്പസന്തതികളെന്ന് വിളിക്കുന്നത്. വിളിക്കരുത്, ഇങ്ങനെ ചാടിക്കേറി അങ്ങനെ അങ്ങനെ വിളിക്കേണ്ട ഒരു പദപ്രയോഗമല്ല അത്. യോഹന്നാൻ സ്നാപകന് വിളിക്കാം, പരീശന്മാരോട് പറയാം, കാരണം എന്നാ പറഞ്ഞത് അത് അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളാരും ചാടിക്കേറി സർപ്പസന്തതയൊന്നും പെട്ടെന്ന് കയറി എടുത്തു കളയരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാ, വളരെ സീരിയസ് ആയിട്ടുള്ള മിനിസ്ട്രി നടക്കുക. അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കി, ഇത് ക്രിസ്തുവാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതുപോലൊരു മിനിസ്ട്രി ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ക്രിസ്തുവിനെ പറ്റുള്ളൂ. പക്ഷെ യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നീ ക്രിസ്തുവാണോ? ഞാൻ ക്രിസ്തുവല്ല. പ്രവാചകനാണോ? പ്രവാചകനുമല്ല. ഓ, അതിന് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി, എന്താ അങ്ങനെ പറയാൻ കാര്യം? ലാസ്റ്റ് യോഹന്നാൻ പറഞ്ഞു, ഞാനേ ഒരു ശബ്ദമാ, ഐ എം എ വോയിസ്. എന്ത് ശബ്ദമാ? കർത്താവിന് വഴിയൊരുക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ഒരു ശബ്ദം മാത്രമാ. ഹി ഡിഡ്ന്റ് ക്ലെയിം എനിത്തിങ്. പക്ഷെ യേശു നേരെ തിരിച്ചാ പറഞ്ഞേ. യേശു പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, പ്രവാചകന്മാര് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. ഒരു മനുഷ്യനെ കുറിച്ച് യേശു പറയാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, എന്താ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷെ യോഹന്നാൻ പറയുക, ക്രിസ്തുവാണോ? അല്ല. നീ പ്രവാചകനാണോ? അല്ല. പിന്നെ നീ ആരാ? ഐ എം എ വോയിസ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാ ഞാൻ, ഒരു ശബ്ദമാ. എന്തുകൊണ്ടാ യോഹന്നാൻ അങ്ങനെയൊക്കെ പറയാൻ കാര്യം? എന്നിട്ട് താഴേക്ക് വായിക്കാവേ, താഴേക്ക് എന്റെ 30-ാം വാക്യം വായിക്കാം, എന്നിട്ട് നമുക്ക് 29-ലേക്ക് വരാം. വേഴ്സ് 30,
അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു.
അവൻ വളരണം, ഞാൻ കുറയണം. സ്വരങ്ങൾ, അത് അത്ര ഈസി ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമല്ല. അവൻ വളരണം, ഞാൻ കുറയണം. എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ പറയാനായിട്ട് പറ്റിയേ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ വളരണം എന്നുള്ളതിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടാ. നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്ത്, യേശു വളരണം, വലുതാകണം. പക്ഷെ ഞാൻ കുറയണം എന്ന് പറയുന്ന ഒരു കാര്യം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറയാൻ പറ്റിയെന്നറിയാമോ? തൊട്ടുമുകളിലത്തെ വാക്യം, വേഴ്സ് 29, മണവാട്ടിയുള്ളവൻ മണവാളനാണ്. ഹി ഹു ഹാസ് ദ ബ്രൈഡ് ഈസ് ദ ബ്രൈഡ് ഗ്രൂം, ബട്ട് ദ ഫ്രണ്ട് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഹിയേഴ്സ് ഹിം റിജോയ്സസ് ഗ്രേറ്റ്ലി because of the bridegroom's voice. So this joy of mine has been made full. ഞാൻ കുറയണം എന്ന് യോഹന്നാന് പറയാൻ പറ്റിയതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പറയാൻ പറ്റിയതിന്റെ കാര്യം, മണവാളന്റെ ശബ്ദം കേട്ടിട്ട് ഉണ്ടായ സന്തോഷം കൊണ്ടാ. യോഹന്നാൻ മനസ്സിലായി, ഇതാരാ? ഇത് മണവാളനാ. ഹി ഈസ് ദ ബ്രൈഡ് ഗ്രൂം. വേറെ ആരും യേശുവിനെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. എങ്ങനെ യോഹന്നാൻ മനസ്സിലായത് ഇവൻ മണവാളനാണെന്ന്? രണ്ടാമത് വേറൊരു കാര്യം യോഹന്നാൻ പറഞ്ഞു, വീണ്ടും, ഇവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പറയുമ്പോ ചിന്തിച്ചോണം, നമുക്കിത് പറയാൻ എളുപ്പമാ. പക്ഷേ യോഹന്നാൻ സ്നാപകന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ സെക്കൻഡ് കസിനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് 30 വർഷക്കാലം മാതാപിതാക്കളുടെ കൂടെ താമസിച്ച് അവരുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു തച്ചനായിട്ട് ജോലി ചെയ്തൊരു മനുഷ്യനെ നോക്കിയിട്ട് ഇവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണെന്ന് പറയണമെങ്കിൽ ഒരു വെളിപ്പാട് ആവശ്യമാണ്. തൻ്റെ സെക്കൻഡ് കസിൻ മാനുഷികമായി നോക്കിയാൽ, രണ്ടാമതൊരു തച്ചൻ, ഒരാശാരിപ്പണിക്കാരൻ, നസ്രത്തിലെ പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നവൻ, അതുമാത്രമല്ല യേശുവിന്റെ വളർത്തച്ഛനാണ് ജോസഫ്. നമുക്കറിയാം അതിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യേശുവിനെ കാണുന്ന പിക്ചർ അല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ടായിരുന്നേ. ഓക്കെ, അതാ പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ യേശുവിനെ കാണുമ്പം ഇമ്മീഡിയറ്റ്ലി നമ്മൾ പറയും ഹി ഈസ് ഗോഡ്. പക്ഷേ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിനെ കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ അത് അതിനൊറ്റ കാര്യം ആവശ്യമാ, ദാറ്റ് ഈസ് കോൾഡ് റെവലേഷൻ, വെളിപ്പാട്. വെളിപ്പാടെന്തേലേ പറ്റുള്ളൂ, പരിശുദ്ധാത്മാവിലല്ലാതെ പറയാൻ പറ്റത്തില്ല. പക്ഷെ യോഹന്നാൻ പറഞ്ഞു, അതിൻ്റെ കാരണം, റീസൺ നമ്പർ വൺ, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. പിള്ളതുള്ളി എന്ന് നമ്മൾ ആ വാക്യം വായിക്കുന്ന പിള്ളതുള്ളി, രണ്ടാമത് യേശു ഒരു കാര്യം പറഞ്ഞു, പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. എന്നിട്ടാണ് നമുക്കറിയാവുന്ന വാക്യം പറഞ്ഞത്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. പിതാവിനോട് കേട്ട് പഠിച്ചവൻ ആ മരുഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്തിരുന്ന യോഹന്നാന വെളിപ്പാടുണ്ടായത്. എന്താ വെളിപ്പാട്? ഓ തിരുവെളിപ്പാടുകളുടെ കൂമ്പാരം ഞാൻ അതിനെ വിളിക്കട്ടെ. അബുണ്ടൻസ് ഓഫ് റെവലേഷൻ, ലോകത്തിൽ ഏറ്റവും വലിയ വെളിപ്പാട് യേശുവിനെ അറിയുന്ന വെളിപ്പാടാ. അതിനേക്കാളും വലിയ വെളിപ്പാടൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ, പിതാവ് വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവിന്റെ റെവലേഷന് മാത്രമേ യേശുവിനെ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. ദാറ്റ് സ്റ്റാർട്സ് ഫ്രം അക്കോർഡിംഗ്, നമ്മുടെ കേസിൽ അത് ആരംഭിക്കുന്നത് രക്ഷയിലാണ്. രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു വെളിപ്പാട് ആവശ്യമാണ്. എന്താ വെളിപ്പാട്? യേശു ക്രിസ്തു. ആദ്യം ലഭിച്ചയാള് പത്രോസാ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മശിയാകുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ശിമോനെ, ഇതേ ബുദ്ധി കൊണ്ട് മനസ്സിലായതല്ല, ഇതാരെങ്കിലും പഠിപ്പിച്ചു തന്നതല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവ നിനക്കിത് വെളിപ്പെടുത്തിയത്. അത് ഞാൻ പറഞ്ഞത്, പിതാവിന്റെ വെളിപ്പാടില്ലാതെ നമുക്ക് യേശുവിനെ അറിയാൻ കഴിയത്തില്ല. ഇറ്റ് ഇസ് ആൻ ഇംപോസിബിലിറ്റി. ഒരുപക്ഷെ നമുക്ക് എത്ര തിയോളജിക്കൽ ബുക്സ് വായിക്കാം, പക്ഷേ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അത് പിതാവിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. പിതാവ് വെളിപ്പെടുത്താതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവ് പരിശുദ്ധാത്മാവിൽ കൂടി യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിപ്പിച്ച് തരുമ്പോൾ, ദെൻ വി വിൽ കം ടു നോ, വി വിൽ അണ്ടർസ്റ്റാൻഡ് ഹൂ ജീസസ് ഈസ്. ഹൂ ജീസസ് ഈസ്. എങ്ങനെ യോഹന്നാന് വെളിപ്പാട് കിട്ടിയേ? അവൻ പിതാവിന്റെ ശബ്ദത്തിന് കാതോർക്കുന്നവനായിരുന്നു. അവിടെ യോഹന്നാൻ പറഞ്ഞത്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നതിനാകുന്നു. യോഹന്നാനോടത്തെ ഏറ്റവും വലിയ വെളിപ്പാടതാ, ആത്മാവ് ആരുടെ മേൽ ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നു, അവനാരാ? He is the baptizer in Holy Spirit. അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാ. സൗരങ്ങളെ, യേശു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. യേശു പാപങ്ങൾ എടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു. നമ്മൾ സാധാരണ പാപമോചനം എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് അവസാനിപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ല, യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്തിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യും? വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ ജസ്റ്റ് പാപമോചനം മാത്രമല്ല യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, യേശുവിന്റെ കുരിശുമരണവും യേശുവിന്റെ ഉയർപ്പും യേശുവിന്റെ അസൻഷനും പുനർ സ്വർഗാരോഹണവും എന്താ നേടിത്തന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് തന്നു. യേശു അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പം യേശു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വാക്യം അറിയാവുന്നതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നേ, ഒരു വാക്യം എടുക്കാത്ത നിങ്ങൾക്ക് അറിയാം എന്നുള്ള ആ ഇതില. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നതിന് വേണ്ടിട്ടാ ഭൂമിയിൽ തീയിടുവാനാ. ചെല്ല് പറഞ്ഞിട്ട് ന്യായവിധിയുടെ തീയിടുവാനാന്ന്. സോറി, ഐ എം റിയലി സോറി. അങ്ങനെ ഏതെങ്കിലും തിയോളജി എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കാരണം തീയിടാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിക്കുവാനല്ല പിന്നെ രക്ഷിക്കുവാനാ വന്നേ. നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാ പറഞ്ഞു. അപ്പൊ യേശു വന്നത് പ്രൈമർലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺ രക്ഷിക്കാനായിട്ടാ. പിന്നെ വിശ്വസിക്കാത്ത നശിച്ചു പോകും കേട്ടോ, അത് അത് നമുക്കറിയാലോ. ഇപ്പം രക്ഷിക്കാൻ വന്നിട്ട് ആ രക്ഷയിലേക്കൊന്ന് കടന്നു വരുന്നില്ലെങ്കിൽ നശിച്ചു പോകും, ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ യേശു പറഞ്ഞത് ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ യേശുവിന്റെ ചിന്ത ഇതാ, എന്താ? പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരിലേക്കും തന്ന് അങ്ങനെ ഈ മുഴുവലോകത്തെയും ബ്ലസ് ചെയ്യാനാണ് യേശു ഭൂമിയിലേക്ക് വന്നേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്താ എന്താ ഈ തീയിടാൻ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഓരോരുത്തരിലേക്കും ആ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് എന്തൊഴുകുക? ജീവജലത്തിന്റെ നദി അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ. അങ്ങനെ ഓരോരുത്തരും ഒരു ബ്ലെസ്സിങ് ആയി തീരണം. ഇത് ദൈവത്തിന്റെ പ്ലാൻ. യോഹനന് മനസ്സിലായത്, യോഹനൻ എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല, പക്ഷെ യോഹനൻ ഇത്രയും മനസ്സിലായി, ഇത് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാ, ഇത് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നയാളാ യേശു എന്ന് പറഞ്ഞാൽ മുഴുലോകത്തെയും രക്ഷിക്കുവാൻ. പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആദ്യം കുരിശിൽ മരിച്ചു, അവിടെ കൊണ്ടും തീർന്നില്ല, വീണ്ടും പിതാവിന്റെ അടുക്കൽ പോയി പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി അയച്ചു കൊടുത്ത ശിഷ്യന്മാർക്ക്. അവിടെ നിങ്ങോട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നാം പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് ദ ബാപ്റ്റൈസർ. പിന്നെ യോഹനൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞെന്നറിയാമോ? അവൻ മണവാളനാന്നും കൂടെ പറഞ്ഞു. സഭയെക്കുറിച്ച് യോഹനൻ എത്രത്തോളം അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം യേശു ഗോസ്പലിൽ സഭയെക്കുറിച്ച് പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ തന്നെ ജയിക്കത്തില്ല, ഒന്നോ രണ്ടോ വാക്കേ ഉള്ളൂ സഭയെക്കുറിച്ച്. പക്ഷെ യോഹന്നാൻ എവിടെ നിന്നായി വെളിപ്പാട് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പിതാവിൽ നിന്ന് കേട്ടു. എന്താ? ഹീസ് ദ ബ്രൈഡ് ഗ്രൂം. അവൻ മണവാളനാ. മണവാട്ടി ആരാണോ എന്ന് യോഹന്നാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പക്ഷേ യോഹന്നാൻ ഒരു കാര്യം മാത്രം ചെയ്തു, ആരൊക്കെ തന്റെ അടുക്കൽ വന്നു അവരെല്ലാം അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തു. എങ്ങോട്ട് ഫോക്കസ് ചെയ്തു? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടേ, എന്നറിയോ? മണവാളന്റെ സ്നേഹിതനോ, വേഴ്സ് 29, മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. നോക്കിയ സ്വരങ്ങളെ ശ്രദ്ധിച്ച്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ യോഹന്നാൻ പറയുകയാണ്, എന്റെ ഈ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. എന്താ ഈ സന്തോഷം പൂർത്തിയായിരിക്കുന്നേ? ഞാന് ഈ മണവാളന്റെ ശബ്ദം കേൾക്കുക. മണവാളന്റെ ശബ്ദം കേൾക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവന് വേറെ പുറമേ ഒന്നും അവനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സന്തോഷം വരുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ സന്തോഷം ഇങ്ങനെ വരത്തില്ല, എന്താ കാര്യങ്ങളാ ഉള്ളേ? ഞാൻ പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മളെ നമ്മളോടാരെങ്കിലും നമ്മളെ ഒന്ന് പുകഴ്ത്തി സംസാരിച്ചാൽ ഒരിച്ചിരി സന്തോഷമില്ലേ? വേറെ ഒത്തിരി ഇല്ല കേട്ടോ, അതൊക്കെ ഉച്ച ഓർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒത്തിരി ഉണ്ടെന്നല്ലേ ചോദിച്ചത്, ഇച്ചിരി സന്തോഷമില്ലേ? ഇനി നമ്മളെക്കുറിച്ചൊരു നല്ല വർത്തമാനം വേറെ രണ്ടുപേരും തമ്മിൽ പറഞ്ഞെന്ന് കേട്ടാൽ നമ്മളോട് പറഞ്ഞില്ല, ഒരു സന്തോഷമില്ലേ? സന്തോഷമുള്ള ഒരു കാര്യമാണ്. നീ നേരെ തിരിച്ച് വേറെ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞത് കേട്ടാൽ ദുഃഖം ഉണ്ടാവും, അത് വേറൊരു കാര്യം. പിന്നെ രണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആകുമെന്ന് പറയുമ്പോൾ എന്തുണ്ട്? എന്തുണ്ട്? ഒരു സന്തോഷമുണ്ടല്ലേ, ഒരു സന്തോഷമുണ്ട്. ഇവിടെ ദേ ഒരാള് മിനിസ്ട്രി പൊളിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ മിനിസ്ട്രി പൊളിഞ്ഞ? ശിഷ്യന്മാർ വന്നിച്ച് പറഞ്ഞു, ദേ നമ്മളെ കൂടെയുള്ള ആളെ ആൾക്കാർ മുഴുവൻ പോയി, ഇപ്പം ദേ എവിടെ അവർ പോയിരിക്കുന്നേ, അവരിത് യേശുവിൻ്റെ കൂടെ പോയി, അവിടെയാ സ്നാനവും പരിപാടിയൊക്കെ. മിനിസ്ട്രി കംപ്ലീറ്റ് ഫ്ലോപ്പ്. ഇത്രയും നാൾ അത്യാവശ്യം യോർദാൻ്റെ ഇരുകര എന്ന ആൾക്കാർ കൂടി വരുന്നു, മിനിസ്ട്രി പാട്ട് പരിപാടി, ഇപ്പം യോഹന്നാൻ കാലിയടിച്ചിരിക്കുക, ആരുമില്ല ഒറ്റയ്ക്കാണ്. മേ ബി ഒന്നോ രണ്ടോ ശിഷ്യന്മാരുണ്ട്, ആരുമില്ല, എല്ലാം പൊളിഞ്ഞു. കർത്താവിൻ്റെ പേരിലായിരിക്കുമെന്ന് എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം കർത്താവിൻ്റെ പേരല്ല ഞാൻ. ബാക്കി എവിടെ പ്രശ്നമുണ്ടായാലും എനിക്ക് വലിയ കുഴപ്പമില്ല, ആരെങ്കിലും പ്രസംഗം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ ഐഡന്റിറ്റി പലപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുന്നതിലാ. എങ്ങാണം പ്രസംഗം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം പിന്നെ തലവങ്ങത്തില്ല. പക്ഷേ ഇവിടെ ഒരാളുടെ മിനിസ്ട്രി കംപ്ലീറ്റ് പൊളിയുമ്പോഴും അദ്ദേഹം പറയുകയാണ്, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. വൈ? എന്താ കാര്യം? കാരണം മറ്റൊന്നുമല്ല, മണവാളന്റെ ശബ്ദം കേട്ടു. കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ശബ്ദം സ്വരങ്ങൾ അവിടെ നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എന്താണെന്നറിയാമോ, അവൻ്റെ ശബ്ദമാ വേണ്ടേ. ആ ശബ്ദമുണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. ഇന്നിവിടെ സന്തോഷമില്ലാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സാഹചര്യങ്ങളല്ല, രോഗമല്ല, തോൽവികളല്ല, നമുക്ക് സന്തോഷമില്ലാത്തതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. There is one and only reason, that is, we are not hearing the voice of the bridegroom. മണവാളന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് സന്തോഷമില്ലാത്ത. നമ്മൾ ചിലപ്പം ചിലയിടത്തൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ, ഹി ഈസ് സഫിഷ്യന്റ് ഫോർ മീ, അവൻ എനിക്ക് മതിയായവനാ. ഈ ശബ്ദം കേട്ടത് കൊണ്ടാ പൗലോസ് പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, എന്താ കാര്യം? കാരണം മറ്റൊന്നുമല്ല, ഹി വാസ് കണക്റ്റഡ് വിത്ത് ദ ബ്രൈഡ് ഗ്രൂം, മണവാളനുമായിട്ട് കണക്റ്റഡാ. മറ്റൊന്നിനും നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ സംഗീതനകാരൻ പറഞ്ഞത്, നിന്റെ വചനങ്ങൾ തേനിനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമുള്ളതാ. യോബ് പറഞ്ഞു, നിന്റെ വചനം ഞാൻ എൻ്റെ ആഹാരത്തെക്കാൾ അധികമായി സൂക്ഷിച്ചിരിക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. നോക്കുക, ഈ തിരുവചനത്തിൻ്റെ അകത്ത് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുവചനം ചൂടുപിടിപ്പിക്കുമ്പോൾ അവിടെയാ സന്തോഷം. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞില്ലേ, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരുന്നില്ലേ, കത്തിക്കൊണ്ടിരുന്നില്ലേ? സ്വരങ്ങളെ, കർത്താവിൻ്റെ ശബ്ദത്തിന് നമ്മുടെ ഹൃദയത്തെ കത്തിക്കാൻ പറ്റുന്നേ. എന്തു ചെയ്യണം അതിന്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി ആകുലപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ടെന്നേ, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. ഫ്രം എവരിത്തിങ് വി നീഡ് ടു കം ടു ദാറ്റ് വൺ തിങ്, ഒന്നു മതി, ഒറ്റ കാര്യം മതിയെന്ന്, അതിൽ ബാക്കിയെല്ലാം ഉണ്ട്. എന്താ വൺ തിങ്? മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അത് അവളിൽ നിന്ന് അപഹരിക്കത്തില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയത്തില്ല. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത രീതിയിൽ കർത്താവിൻ്റെ ശബ്ദം നമ്മിലേക്ക് വരുമ്പോൾ ഉള്ള മാധുര്യം. നോക്കുക യോഹന്നാനെ, യോഹന്നാൻ സ്നാപകനെ, യോഹന്നാൻ പറയുക, മണവാളന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ്, സന്തോഷമില്ല ഇന്ന്, ഒറ്റ റീസണേ ഉള്ളൂ, അത് ജോലിയിലെ പ്രശ്നം കൊണ്ടൊന്നും അല്ല കേട്ടോ. നോ, ഒറ്റ റീസണേ ഉള്ളൂ, കർത്താവിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിനു വേണ്ടിയിട്ടൊന്ന് എന്ത് ചെയ്യാം, എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തേ? പണ്ടൊരു ഭക്തൻ പറഞ്ഞു, ഒത്തിരി ശബ്ദങ്ങളുടെ നടുവിൽ ഈ ശബ്ദം അങ്ങോട്ട് അങ്ങ് ക്ലിയർ ആകുന്നില്ല എന്നുള്ള. യേശു പറഞ്ഞത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഹൃദയം ആ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് അത് കേൾക്കാൻ, കർത്താവിനെ കേൾക്കാനായിട്ടുള്ള ഒരാഗ്രഹം, ഒരു വാഞ്ച, അതിലേക്കുള്ള ഒരു തിരിച്ചിൽ അവിടെയാ. ദാറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ചിലതെല്ലാം വേണ്ടെന്ന് വെച്ചാലേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാ കർത്താവിന് പ്രസാദമെന്ന അല്ല, നമ്മൾ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളെക്കാളും കർത്താവിന് പ്രസാദം കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഇരിക്കുന്നതാ. നോക്ക്, മാർത്ത ആരെ ശുശ്രൂഷിച്ചേ? യേശുവിനെ ശുശ്രൂഷിച്ചേ. യേശുവിന് വേണ്ടിയിട്ടാണ് മാർത്ത ഇതെല്ലാം ചെയ്തത്. യേശുവിന് വേണ്ടിയിട്ടാണ് മാർത്ത ചോറ് വെച്ചത്. യേശുവിന് വേണ്ടിയിട്ടാണ് സാമ്പാർ വെച്ചത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് പറയാം കേട്ടോ. ഇത് ചെയ്യുന്നതിന്റെ തിരക്കിനിടയിലാണ് അവൾ കൺഫ്യൂസ്ഡ് ആയി പോയത്. പക്ഷെ കർത്താവ് പറഞ്ഞു, മാർത്തേ, ഈ ഒത്തിരിയൊന്നും വേണ്ടെന്നേ, എന്നെ സന്തോഷിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നു, നീ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു, രണ്ടും കൂടെ ചെയ്ത ഒറ്റ കാര്യം എന്നറിയാമോ? അവന്റെ പാദപീഠത്തെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കുന്ന യേശുവിന് സന്തോഷം, നമുക്ക് സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം ഒത്തിരി തിരക്കുകളുള്ള സഹോദരങ്ങൾ ഇട്ടിരിക്കുന്നു, ജോലിയുടെ തിരക്ക്. പക്ഷേ യേശുവിനെ കേൾക്കാൻ ഡെലിബറേറ്റ്ലി നമ്മളൊന്ന് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ ഈ ദിവസങ്ങളിൽ. അവിടെ മാത്രമേ ജോയ് ഉണ്ടാവുള്ളൂ, ജോയ് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. യേശുവിനെ കേൾക്കാൻ, എനിക്ക് യേശുവിനെയാണ് കേൾക്കേണ്ടത്, എനിക്ക് യേശുവിനെയാണ് അറിയേണ്ടത്, എനിക്ക് യേശുവിനെയാണ് അനുഭവിക്കേണ്ടത്, എനിക്ക് യേശുവിനെയാണ് കാണേണ്ടത്. ഒരു ഭക്തൻ പണ്ട് പറഞ്ഞതാ, I need to see him. I need to see Jesus. I need to experience Jesus. I need to taste Jesus. I need to know Jesus. Yeah, that's... അതാ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ ബാക്കി നമ്മുടെ മുമ്പിലുള്ള ഒരു 100,000 പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഓവർകം ചെയ്യാം. ഈസി ആയിട്ട് ഓവർകം ചെയ്യാം. ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും അരുമണവാളന്റെ ഒരു ശബ്ദം മതി. ഫിനിഷ്. That's all. ഒരു വാക്യം മതി, ഒരു വാക്യം. ഞാൻ പണ്ടൊരു സേവിയറുകളുടെ കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹം ജാലഹളിയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. എന്റെ ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിക്കുന്ന സമയത്ത്, പട്ടിണിയാ, അദ്ദേഹം ഒരു ക്യാപ്റ്റനാ, സുവിശേഷവലേക്ക് ഇറങ്ങി, ആഹാരം പോലും കഴിക്കാനായിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഒരു വചനം ഇങ്ങോട്ട് ഹൃദയത്തിലോട്ട് വന്നു, ഒരൊറ്റ വചനം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വചനം വന്നപ്പോഴും പട്ടിണിയാണ്. അദ്ദേഹം മതിലേൽ ഈ വാക്യം പെയിന്റ് ചെയ്ത് വെച്ചു, ഒരു പാസ്റ്റർ തുഴിപ്പിച്ച്. എന്നാ ബ്രദറെ ഈ വാക്യം എഴുതി വെക്കുന്നത്? പുള്ളി പറഞ്ഞേ, ഇതെന്റെ അപ്പവാ. പട്ടിണിയുടെ നടുവില് ഒരൊറ്റ വചനം വന്നപ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ സകല ഭാരവും മാറിപ്പോയി. ഒരൊറ്റ വചനം മതി, എത്ര വലിയ പ്രതികൂലമായിക്കൊള്ളട്ടെ, എത്ര വലിയ പാറ പോലുള്ള വിഷയമായിക്കൊള്ളട്ടെ, ഒരൊറ്റ വചനം, ദൈവത്തിൽ നിന്ന് വരുന്ന ശബ്ദം, അത് മതി. പക്ഷേ പറയാൻ ദൈവം സംസാരിക്കും, ദൈവമാ, കേൾക്കാനുള്ളൊരു മനസ്സൊരുക്കം, ചോദിക്കാൻ, പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ. പാദപീഠത്തെങ്കിൽ ഇരിക്കുന്നത് മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ കേൾക്കാനുള്ളൊരു ചെവി, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ ഇമ്പോർട്ടന്റ്. കാരണം എന്താ? അടുത്ത വാക്യം 31 വാക്യം, വേഴ്സ് 31. He who comes from above is above all. He who comes from heaven is above all. യോഹന്നാൻ പറയാ, മേലിൽ നിന്ന് വന്നവൻ എന്താണ്? അവൻ എല്ലാവരെക്കാളും വലിയവനാ. ഞാൻ കഴിഞ്ഞ സൺഡേ പറഞ്ഞായിരുന്നു, ക്രൈസ്റ്റ് ഈസ് ഓൾ, ക്രിസ്തുവാ എല്ലാം. ഇവിടെ യോഹന്നാൻ പറയാണ് എന്താണ്? ഹീസ് എബവ് ഓൾ, എല്ലാത്തിനേക്കാളും വലിയവനാ യേശു. താഴേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ്, പിന്നെ യേശുവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ സൗരങ്ങളെ, നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാ. നമ്മുടെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അതാ, ഫോർ എവറിത്തിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെറ്റ് അസ് ഫോക്കസ് ഓൺ ദാറ്റ്. രണ്ടാമതൊരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ, അതിന്റെ 14-ാം അധ്യായം. അതിന്റെ 15-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, 9-ും 10-ും വായിച്ചു. 9 and 10 and 11.
പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും.
അടുത്ത വാക്യം,
എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
ഓക്കെ, അപ്പൊ ഒന്ന് നമ്മൾ കണ്ടു, മണവാളന്റെ ശബ്ദം കേൾക്കുന്ന സന്തോഷം. രണ്ടാം ദേശിയോടെ പറയുകയാണ്, 11-ാം വാക്യം, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും, മൈ ജോയ് മേ ബി ഇൻ യു ആൻഡ് ദാറ്റ് യുവർ ജോയ് മേ ബി മേഡ് ഫുൾ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. യോഹന്നാന്റെ ഒത്തിരി ഫേവറേറ്റ് ടോപ്പിക്സ് ഉണ്ട്. യോഹന്നാന്റെ, യേശുവിന്റെ ശിഷ്യനായിരുന്നു യോഹന്നാൻ, അദ്ദേഹത്തിന്റെ ടോപ്പിക്കാണ് ഒന്ന് ലൈഫ്, ലൈറ്റ്, ലവ്. ഇതൊക്കെ യോഹന്നാൻ ടോപ്പിക്കുകളാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ടോപ്പിക്കാണ് ജോയ്, സന്തോഷം. ഇവിടെ യേശു പറയുകയാണ്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കൻ, അങ്ങനെ നിങ്ങളുടെ സന്തോഷം എന്ത് ചെയ്യണം? പൂർണ്ണമാകണം. അതിന്റെ കാര്യം യേശു പറഞ്ഞിരിക്കുക എന്താണെന്നറിയാമോ? ഞാനേ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തെ വസിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഭയങ്കര ജോയ്ഫുള്ളാ കേട്ടോ. കാരണം എന്താ? കാരണം ഞാൻ ആ പിതാവിന്റെ സ്നേഹത്തിലാ വസിക്കുന്നേ. എന്റെ ഫോക്കസ് മുഴുവൻ പിതാവാ. അവന്റെ സ്നേഹത്തിൽ ഞാനങ്ങ് എന്നാ, ഞാനങ്ങ് എക്സൈറ്റഡാ, ഞാനങ്ങ് സന്തോഷിക്കുക, ഞാനങ്ങ് റിജോയ്സ് ചെയ്യുക. എന്റെ യേശു പറഞ്ഞു, അങ്ങനെ എന്റെ ഈ സന്തോഷം ആർക്ക് വേണം? ആ നിങ്ങളിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ സന്തോഷം എന്ത് ചെയ്യണം? പൂർണ്ണമാകണം. അതിനെന്ത് ചെയ്യണം? ഒറ്റക്കാര്യം ഞാൻ ചെയ്തുള്ളൂ, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചു. അതൊരു ഭാരമുള്ള കേട്ടോ. പിതാവിനെ കേൾക്കുന്ന യേശു, പിതാവിനെ അനുസരിക്കുന്ന യേശു, അതാ യേശുവിന്റെ സന്തോഷത്തിന്റെ രഹസ്യം. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. എന്നിട്ട് യേശു പറഞ്ഞു, എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്താ യേശു ഈ നുഖത്തിന്റെ കാര്യം പറയുന്നേ? നുഖം എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്കൊരു കാര്യം മനസ്സിലായി, നുഖം എന്ന് പറഞ്ഞൊരു കാര്യം, യോക് എന്ന് പറഞ്ഞൊരു കാര്യം പ്രൈമറിലി സൂചിപ്പിക്കുന്നത് ലോയാ, ലോ, നിയമം. ഈ നിയമം അനുസരിക്കാൻ പറ്റാതെ കിടന്ന് കയ്യും കാലും ഒട്ടടിച്ച ആൾക്കാരെ യേശു വിളിക്കുന്നേ. അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ പഴയ നിയമം, ആ നിയമങ്ങൾ അനുസരിക്കാൻ, നിയമം മാത്രമല്ല പരീശന്മാരുടെ എക്സ്ട്രാ അഡീഷൻസും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ അനുസരിക്കാനായിട്ട് ശ്രമിച്ച് ഭാരപ്പെട്ട് അയക്കുന്ന ആൾക്കാരെ യേശു വിളിച്ചു, കം, നിങ്ങളെ എന്റെ മുഖം ഏറ്റെടുക്ക്, എന്റെ മുഖം മൃദുവാ, എന്റെ ചുമട് ലഘുവാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ മുഖം ചുമക്കാനാണ് നമ്മളെ വിളിക്കുന്നത്. അത് ഭാരമുള്ള മുഖമല്ലെന്ന്. കാരണം എന്താ? നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവും കൂടെ ചേർന്ന നമ്മളെ സഹായിക്കുന്നേ. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുസരണം വലിയ ഭാരമുള്ളൊരു കാര്യമല്ല. എന്റെ കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിട്ട് ഈ ആത്മാവ് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ശക്തി കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നേ. അതായത് ഭാരമുള്ളതല്ലാത്ത. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം കുറെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് നടക്കുന്നല്ല ക്രിസ്തീയ ജീവിതം. എന്നോ അതിന്റെ കാരണം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാനല്ല കർത്താവ് ആവശ്യപ്പെടുന്നത്. എന്താ കർത്താവ് പറഞ്ഞു? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തരും. ആത്മാവെന്ന കാര്യസ്ഥൻ ഉള്ളിൽ വസിക്കുമ്പോൾ, അവൻ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവൻ നമ്മിൽ ജീവിക്കുമ്പോൾ, കൽപ്പനകൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്ന എന്തല്ല, ഒരു ഭാരമല്ല. കാരണം എന്താ? അകത്തവന്റെ ഉള്ളിൽ. അവിടെ നമ്മൾ നേരത്തെ ഒരു പാട്ടുപാടി, എൻ ജീവനിൽ പ്രവർത്തിക്കും അവൻ ശക്തിയും, എന്റെ ഉള്ളിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കൽപ്പന എനിക്കുന്നൊരു ഭാരമുള്ളൊരു കാര്യമല്ല. കാരണം എന്താ? എന്റെ സ്വന്തം ശക്തിയിലാണെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോയേനെ, പക്ഷേ എന്റെ ഉള്ളിൽ ടു വിൽ ആൻഡ് ടു ഡു. ഇതാരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യണം, അനുസരിക്കേണ്ടത് ഞാനാ, പക്ഷേ അതിന്റെ ബലം എന്റെ ഉള്ളിൽ തരുന്ന ആരാ? എന്റെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാളെ സ്നേഹിക്കാൻ യൂഷ്വലി ബുദ്ധിമുട്ടാ. കഠിനഹൃദയനായ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ടേംസിൽ ഇറ്റ് ഇസ് അൻ ഇംപോസിബിലിറ്റി. പക്ഷേ പരിശുദ്ധാത്മാ ഉള്ളിൽ വസിക്കുന്നൊരു ദൈവവൈതലിന് അത് ഈസിയാ. കാരണം എന്താ? അകത്ത് ആത്മാവ് അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. അതൊരു സൂപ്പർ നാച്ചുറൽ ജീവിതമാ. ഈ സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറലി നാച്ചുറൽ. സാധാരണ ജീവിതം പോലെ നമുക്ക് തോന്നുന്നത് വ്യത്യാസമൊന്നും കാണുന്നില്ല. യേശു നടക്കുന്ന കണ്ടാൽ ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്ന പോലെ തോന്നുന്നത്, പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ സാധാരണക്കാരെ പോലെ വല്ല വ്യത്യാസമുണ്ടോ? തൊമ്മനും ചാണ്ടിയും മറിയയും അവരെയും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അകത്ത്, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഭൂമിയിൽ തീടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഓ, ഇവരുടെ ലൈഫ് എത്രയോ ബ്ലെസ്ഡ് ആവും. കാരണം എന്താ? പിന്നെ സ്വന്തം ശക്തിയിൽ അധ്വാനിക്കണ്ട, പിന്നെന്താ? എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ യേശു പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആരുടെ സന്തോഷമോ? ആരുടെ സന്തോഷമോ? യേശുവിന്റെ സന്തോഷം. എന്തായിരിക്കും യേശുവിന്റെ സന്തോഷം? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിന്നായം പോലെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാം, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചില ഗ്ലിംസ് കാണാം യേശുവിന്റെ സന്തോഷം. യേശുവിന്റെ സന്തോഷം എപ്പോഴും സന്തോഷമാണ്. എപ്പോഴും സന്തോഷിക്കുവനെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പൗലോസിന് പോലും അക്കാര്യത്തിൽ ഇടയ്ക്കൊക്കെ ചില പോയി കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും സന്തോഷിച്ച ഒരൊറ്റയാളേ ഉള്ളൂ, അത് യേശുവാ. He was always joyful. Why? എന്താ? എന്റെ കാരണം മറ്റൊന്നുമല്ല, എന്റെ ഉള്ളിൽ എന്റെ പിതാവ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. അപ്പൊ യേശു ഒറ്റയ്ക്കായിരുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുക. സ്വരങ്ങൾ, ഈ സന്തോഷം നമ്മിൽ പൂർണ്ണമാകുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു, മണവാളന്റെ ശബ്ദം കേൾക്കുമ്പോഴുള്ള സന്തോഷം അവിടെ വെച്ച് തന്നെ തുടങ്ങും കേട്ടോ. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സന്തോഷം ആരംഭിക്കുക. പിന്നെ അതിനുശേഷം എന്താ? ആ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരുന്നത്, പിതാവിൽ വസിച്ചുകൊണ്ട് യേശു ജീവിച്ചതുപോലെ നാം യേശുവിൽ വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, അത് അനുസരണത്തിന്റെ പടിയിലൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സന്തോഷം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കും. ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.